والسلام على من لا نبي بعده وعلى آله وصحبه ومن اتبع رشده أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين اللهم لا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا اللهم بارك لنا في شعبان وبلغنا رمضان يا رب العالمين اللهم إنا نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم ونستعيذك من كل ما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم ونسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا വിശുദ്ധ മദീനവാസികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സഹോദരികളെ, മറ്റു ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സമയത്തിന്റെ, ടൈമിന്റെ വില അറിഞ്ഞുകൊണ്ട് നമ്മളിലൂടെ വിട്ടുകടക്കുന്ന എല്ലാ ദിവസങ്ങൾ, മണിക്കൂറുകൾ, മാസങ്ങൾ, ആഴ്ചകൾ എല്ലാമെല്ലാം അതർഹിക്കുന്ന രൂപത്തിൽ, പരിഗണിക്കേണ്ട രൂപത്തിൽ അള്ളാഹുവിന് പ്രീതിപ്പെട്ട, തൃപ്തിപ്പെട്ടതായ പ്രവർത്തനങ്ങൾ, അമലുകൾ അതിലൂടെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്യ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചതായ ദിവസങ്ങൾ, മാസങ്ങളെല്ലാം വരുന്ന വേളയിൽ അവകളെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാനും അതിലൂടെ സമ്പാദിക്കേണ്ടതായ സമ്പാദ്യങ്ങൾ വേണ്ടതുപോലെ സമ്പാദിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, നാം ഇവിടെ പല ക്ലാസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രത്തെക്കുറിച്ച്, ഹിസ്റ്ററിയെക്കുറിച്ച് ചർച്ച ചെയ്തു വരികയാണ് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്നാൽ നാം എല്ലാ ക്ലാസുകളിലും മിക്കവാറും ഒഴിവാകാതെ തന്നെ ഉണർത്താറുള്ള ഒന്നാണ് കേട്ടതായ ഉപദേശങ്ങളിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് നാം ശിക്ഷാക്കാറുള്ളത്, നമ്മുടെ ജീവിതത്തിൽ തകർക്കാറുള്ളത്, നാം തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ക്ലാസ്സിൽ വരാറുള്ളത് അല്ലേ എന്നത് എനിക്ക് പറയാൻ പറ്റുന്നതല്ല. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് പറയാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ്. അത് ഓരോരുത്തരും ഞാൻ ഏത് ഇനത്തിൽപ്പെട്ടവരാണ് എന്നത് ഒരു ആത്മപരിശോധന നാം നടത്തേണ്ടതുണ്ട്. നാം ഇവിടെ പലപ്പോഴും ഉണർത്താറുള്ളതാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം അഥവാ നിങ്ങളെപ്പോലത്തതായ മഹാത്മാക്കളായ സ്ഥിരമായി ക്ലാസ്സിൽ പങ്കെടുത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ നാട്ടിൽ നടക്കുന്നതായ ഇങ്ങനെയുള്ളതായ ഒരു സദസ്സിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നടത്തിയതായ അതേ ഡ്യൂട്ടി, അവരുടെ ചുറ്റിക്കറ്റി ജീവിച്ച സഹാബാക്കൾ ചെയ്തിരുന്ന അതേ ഡ്യൂട്ടി, അതേ പ്രവർത്തനം അതേ നാട്ടിൽ വെച്ച് അതേ അന്തരീക്ഷത്തിൽ വെച്ചിട്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ചുരുങ്ങിയ വേളയിലാണെങ്കിലും ചെയ്യാനുള്ളതായ ചാൻസ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കവേ അതിലൂടെ നാം ഏത് രൂപത്തിലുള്ള പരിവർത്തനമാണ് മറ്റുള്ളവരിൽ ഇല്ലാത്തതും നമ്മളിൽ തന്നെ പണ്ട് കാലഘട്ടങ്ങളിൽ ഇല്ലാത്തതുമായ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നത് കൃത്യമായിട്ടും നാം പരിശോധിക്കേണ്ടതുണ്ട്, നമ്മുടെ ആത്മാവിനോട് ചോദിക്കേണ്ടതുണ്ട്, അതിന് മറുപടി നാം കണ്ടെത്തേണ്ടതും ഉണ്ട്. അല്ലാത്ത പക്ഷം നാം അപകടത്തിൽ പെട്ടുപോകുന്നതാണ് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അതിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ രക്ഷിക്കട്ടെ. നമുക്ക് കാര്യഗൌരവത്തോടുകൂടി തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജീവിതത്തിൽ കേൾക്കുന്നതിനെ പിറ്റാക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നമുക്കറിയാം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റിപ്പറ്റി ജീവിച്ചതായ മഹാത്മാക്കൾ അവരുടെ ജീവിതത്തിൽ പ്രധാന ലക്ഷ്യം അവർക്ക് നബി ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി ജീവിച്ചു, ആ ലക്ഷ്യത്തിനു വേണ്ടി ജീവിക്കുക എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് അവരുടെ ഹയാത്ത് കാലഘട്ടത്തിൽ തന്നെ പല സഹാബാക്കളെയും പ്രതിനിധികളായിട്ട്, പ്രബോധകന്മാരായിട്ട്, അമീറമാരായിട്ട് പല മേഖലകളിലേക്ക്, പല നാടുകളിലേക്ക് അയച്ചിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അയക്കേണ്ടി വന്നതായ ഒരു മഹാവ്യക്തിയായിരുന്നു മഹാനായ, നമ്മൾക്കെല്ലാവർക്കും പരിചയമുള്ള, പല ക്ലാസുകളിലൂടെ വിശദമായി ഹിസ്റ്ററി കേട്ട് പരിചയമുള്ള മഹാ നേതാവായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് യമനിലേക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര അയച്ചതായ രംഗം യഥാർത്ഥത്തിൽ ഏതൊരു മുസ്ലിമിനെയും ഇരുത്തി ചിന്തിപ്പിക്കാൻ മാത്രമുള്ളതായ ഒരു രംഗമായിരുന്നു. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര അയക്കാൻ വേണ്ടി പുറത്തിറങ്ങി മദീനയുടെ അതിർത്തിയിലേക്ക് അദ്ദേഹത്തിന്റെ കൂടെ നടക്കുകയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ സിമാമ് കയ്യിൽ പിടിച്ചുകൊണ്ട് ചങ്ങാതിമാരോട് സംസാരിക്കുന്നത് പോലെ, മുആദ് ഒട്ടകത്തിന്റെ നീതയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകത്തിന്റെ താഴെയാണ്. അങ്ങനെ മുആദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രസത്തോടുകൂടി സംസാരിച്ച് സമാധാനിക്കു മുആദെ, ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് എന്നെ നിയോഗിക്കപ്പെട്ടതായ ഈ പ്രബോധനത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നത്, അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ നാടുവിട്ടു പോവുകയല്ലേ, എപ്പോഴാണ് മടങ്ങി വരിക, മടങ്ങി വരുമ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ടാവും ഇല്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റുകയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ പ്ലെയിനോ അല്ലെങ്കിൽ സ്പീഡിലോടുന്നതായ വാഹനങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടവുമാണ്. യമനിലേക്ക് അദ്ദേഹത്തെ ഗവർണറാക്കി ഉപദേഷ്ടാവാക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂല് അയക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് മുആദിന്റെ കൂടെ നടന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കവേ മുആദ് ബിൻ ജബലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യം ഗൌരവത്തോടുകൂടി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയുണ്ടായി, മുആദെ, ഒരുപക്ഷേ നിങ്ങൾ മടങ്ങി വരുന്ന വേളയിൽ നിങ്ങൾ എന്നെ കണ്ടെത്താൻ സാധ്യതയുണ്ട്, അല്ലാത്ത പക്ഷം നിങ്ങൾ എന്റെ ഖബറായിരിക്കും കാണുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ മുആദ് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നിട്ട് തെരുതിരെ കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയും വിഷമിക്കുകയും ചെയ്തു. നബിയോടുള്ള അവസാനത്തെ വിടവാങ്ങലായി പോകുമോ ഇത് എന്നതിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബലിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ മറുപടിയാണ് നമുക്ക് പഠിക്കാനുള്ളതായ പാഠം. മുആദെ, ഞാൻ മരിക്കുമോ ജീവിച്ചിരിക്കുമോ എന്നതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്റെ പരിസരത്തിൽ ചുറ്റിപ്പറ്റി ജീവിക്കാനുള്ള ചാൻസ് നിങ്ങൾക്ക് കിട്ടുമോ എന്നതും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഞാൻ മദീനയിൽ ജീവിക്കണമെന്നതോ മക്കയിൽ ജീവിക്കണമെന്നതോ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെയോ അല്ലെങ്കിൽ മഹാന്റെയോ പരിസരത്തിൽ ജീവിക്കണമെന്നതോ അല്ല, മറിച്ച് അവൻ ജീവിക്കുന്ന ജീവിതം ഏത് രൂപത്തിൽ ഉള്ളത് എന്നതാണ്. അത് പഠിക്കാൻ വേണ്ടിയാണ് മാധുബ്നു ജബൽ റളിയല്ലാഹു തആല അനു പൊട്ടിക്കരയുന്ന കണ്ടപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനത്തെ യാത്ര പറയുന്നതായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കുക. ഇന്ന ഔലന്നാസി ബി, എന്നോട് ജനങ്ങളിൽ നിന്നിട്ട് എന്റെ ഉമ്മത്തുകളിൽ നിന്നിട്ട് എന്നോട് ഏറ്റവും കടപ്പെട്ടവരും ബന്ധപ്പെട്ടവരും അടുത്തവരും ആരാണ്? സാമ്പത്തിക ശേഷിയുള്ളവരെന്നോ ഏലത്തിന്റെ ഉടമകളെന്നോ നേതാക്കളെന്നോ പണ്ഡിതന്മാരെന്നോ മഹാത്മാക്കളെന്നോ അല്ല. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിച്ചേർത്തത്? ഞാൻ നിയോഗിക്കുന്നതായ ഉമറാമാർ എന്നോ ഗവർണർമാർ എന്നോ പറഞ്ഞില്ല, പ്രതിനിധികൾ എന്നോ പറഞ്ഞില്ല. പിന്നെയോ ക്യാമത്ത് നാള് വരെ ജീവിക്കുന്ന എന്റെ ഉമ്മത്തുകൾ നിന്നിട്ട് ആരാണ് അത്തപ്പാഹും ഇല്ല, അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെട്ട് ജീവിക്കുന്നവർ അവരാണ് ഏറ്റവും എന്റെ കൂടെ അടുത്തവരും ബന്ധപ്പെട്ടവരും കടപ്പെട്ടവരും. അപ്പോൾ അതെ, നിങ്ങൾ എന്നെ കാണുന്നില്ലെങ്കിലും കാണാനുള്ള ചാൻസ് ഭാവിയിൽ നിങ്ങൾക്ക് എനി ലഭിക്കുന്നില്ലെങ്കിലും മദീനയിലേക്ക് വീണ്ടും യമനിൽ നിന്നിട്ട് ഉത്തരവാദിത്വം നിറവേറ്റിയതിന്റെ ശേഷം വരുന്ന വേളയിൽ ഞാനിത് ഉണ്ടാവുകയില്ലെങ്കിലും ഞാൻ മരിച്ചു പോവുകയാണെങ്കിലും നിങ്ങൾ അതിലൊന്നും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ജീവിക്കുന്നത് ഏത് മുക്കിലാണെങ്കിലും മൂലയിലാണെങ്കിലും ഹദീസിന്റെ പരിപൂർണതയിൽ റസൂൽ പറയുന്നു, ഹൈനസാനു ഹൈസുസാനു, എന്റെ ഉമ്മത്തുകൾ അല്ലാഹുവിന്റെ അടിമകൾ ഭൂമിയിൽ ഏത് മുക്കിലാവട്ടെ മൂലയിലാവട്ടെ നാട്ടിലാവട്ടെ അവർ മുത്തഖീങ്ങളായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവർ എന്നോട് കടപ്പെട്ടവരും എന്നോടടുത്തവരും എന്നോട് ബന്ധപ്പെട്ടവരും ആണ്, എന്റെ പേരിലാണ് നടക്കുന്നവരുമാണ്. അവർക്കതിൽ ഞാൻ ഇന്ത്യയിലാണല്ലോ, ഞാൻ അമേരിക്കയിലാണല്ലോ, ഞാൻ റഷ്യയിലാണല്ലോ, തുർക്കിയിലാണല്ലോ, അല്ലെങ്കിൽ ആഫ്രിക്കയിലാണല്ലോ, അതുകൊണ്ട് സൗദി അറേബ്യയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിസരത്തിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്കുള്ള ശ്രേഷ്ഠത എനിക്ക് ലഭിക്കാതെ വന്നു പോകുമോ എന്നോ മക്കയിൽ ജീവിക്കുന്ന മദീനയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ ശ്രേഷ്ഠത എനിക്ക് ലഭിക്കുകയില്ല എന്നോ ആരും വിഷമിക്കേണ്ടതില്ല, ആരും അക്കാര്യത്തിൽ ദുഃഖിക്കേണ്ടതില്ല. മറിച്ച് ഒരു മനുഷ്യൻ എവിടെ ജീവിക്കുകയാണെങ്കിൽ അവൻ ഉത്തരവാദിത്വം നിറവേറ്റിയും കൊണ്ടാണോ ജീവിക്കുന്നത്, അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ടാണോ ജീവിക്കുന്നത്, അവന് വിജയമുണ്ട്, അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നാലെ നടക്കാം, അവന് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന വാക്കായിരുന്നു നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബലിനോട് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ലഅയ്യഹദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹുമുറിൻ നഅം എന്നൊരു റിപ്പോർട്ടും ലഅയ്യഹദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ മുഖേന ഒരു വ്യക്തി നന്നാവുക എന്നത് ലോകത്തിലുള്ള സർവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാളും, അറബികളുടെ അറബി ഭാഷയിൽ പറഞ്ഞാൽ നല്ല തൊങ്കുള്ള കാണാൻ ഭംഗിയുള്ളതായ ചുവപ്പോട് ചുവന്ന കളറുള്ളതായ നല്ല ഒട്ടകത്തിന്റെ ഉടമയാവുക, നല്ല കുതിരയുടെ ഉടമയാവുക എന്നതൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അല്ലാഹു റസൂൽ പറയുകയാണ്, നിങ്ങൾക്ക് ഭൂമിയിലുള്ള സർവാനുഗ്രഹങ്ങളെക്കാളും നല്ലത് നിങ്ങൾ മുഖേന ഒരാൾ നന്നാവുക എന്നതാണ്. അതുകൊണ്ട് എവിടെ താമസിക്കുന്നു എന്നതല്ല അള്ളാഹു നോക്കുക, എവിടെ നിന്ന് നിങ്ങൾ അമൽ ചെയ്യുന്നു എന്നതല്ല അള്ളാഹു നോക്കുക, നിങ്ങൾ അമൽ ചെയ്യുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ തക്കയോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടോ എന്നതാണ് അള്ളാഹു നോക്കുക എന്നാണ് അത് പൊട്ടിക്കറങ്ങിയപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. അതുകൊണ്ട് അതാണ് നാമും മനസ്സിലാക്കേണ്ടത്, അതിൽ നിന്നിട്ട് നാമും പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. മുആദ് പറഞ്ഞതുപോലെ തന്നെ മടങ്ങി വന്നപ്പോൾ യമനിൽ പോയിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉത്തരവാദിത്വം നിറവേറ്റിയിട്ട് ദശക്കണക്കിൽ നൂറുകണക്കിൽ ആയിരക്കണക്കിൽ അമുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളാക്കിയിട്ട് അവിടെ ജീവിക്കുന്നതായ ലക്ഷക്കണക്കിൽ യമനിൽ ജീവിക്കുന്നതായ യമൻ പ്രജകൾക്ക് ഇസ്ലാമിക അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ട് കഷ്ടപ്പെട്ട് പ്രസംഗിച്ച് പ്രബോധനം ചെയ്ത് മദീനയിലേക്ക് അല്ലാഹു റസൂലിന്റെ പ്രതിനിധിയായിട്ട് അവിടെ പ്രവർത്തിച്ച് മടങ്ങി വന്നപ്പോൾ മദീനയിൽ കാണാൻ സാധിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്ദരമായ മുഖത്തെ അല്ലായിരുന്നു, മറിച്ച് ഞാനും നിങ്ങളും ഇപ്പോൾ കാണും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നതായ ആ വിശുദ്ധ ഖബറായിരുന്നു മുആദിന് കാണാൻ സാധിച്ചിരുന്നത്. വിഷമിച്ചോ ഇല്ല, മറിച്ച് നബി പറഞ്ഞതായ വാക്ക് മുആദിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുആദ് ഇബ്നു ജബൽ നബിയുടെ വഫാത്ത് വാർത്ത കേട്ടതിന്റെ ശേഷം പിന്നെയും എന്നാലും നിരോധമില്ല. നബി ജീവിച്ച് മരിച്ചു കിടക്കുന്ന നബി ജീവിച്ച നാട്ടിൽ മരിച്ചു കിടക്കുന്നതായ മദീനയിൽ ഞാൻ ഇനി ജീവിച്ചേക്കാമെന്ന് മനസ്സിലാക്കി അവിടെ കൂടിയതുമല്ല. മറിച്ച് ആദ്യം ജബലിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ മുഴുവനും റോമൻ ചക്രവർത്തിമാരെ കീഴടക്കിയിരുന്ന നാട്, പിൻ കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങൾ കീഴടക്കിയിരുന്നതായ ശാമിർ സാമ്രാജ്യങ്ങളുടെ പരിസരത്തിൽ ജീവിച്ചിട്ട് അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രബോധകനായിട്ട് പ്രതിനിധിയായിട്ട് അവിടെ അദ്ദേഹം ശരിക്ക് ആ ഉത്തരവാദിത്തം നിറവേറ്റി ജീവിച്ചതായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. ഇതിൽ നിന്നിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠം, നാം പഠിച്ചതിനെ ജീവിതത്തിൽ പകർത്തുക, അത് എവിടെയാണെങ്കിലും വിരോധമില്ല. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, എവിടെയാണെങ്കിലും വിരോധമില്ല. ഉത്തരവാദിത്തം നിറവേറ്റുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ആ പ്രധാന ലക്ഷ്യത്തിന് വേണ്ടി നാം എവിടെ ജീവിക്കുകയാണെങ്കിലും എവിടെ ശഹീദാവുകയാണെങ്കിലും അത് മദീനയിലും മക്കയിലും ജീവിച്ചവരിൽ നിന്നിട്ട് ബഹുമതി കുറഞ്ഞു പോകുമോ എന്ന ഒരു വീഴ്ചബോധം ഉണ്ടാവാൻ പാടുള്ളതല്ല. മറിച്ച് ഉത്തരവാദിത്തം നിറവേറ്റുക എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ന തത്വമാണ് ഇവിടെ ജീവിച്ചതായ മഹാത്മാക്കൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് എനക്കും നിങ്ങൾക്കും മുസ്ലിങ്ങളാവാനും സാധിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആയിരവും ലക്ഷവും പതിനായിരവും കിട്ടുന്ന മക്കയിലും മദീനയിലും ചടഞ്ഞുകൂടാം, അവിടെ വെച്ചിട്ട് ഇബാദത്ത് ചെയ്തേക്കാമെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ സഹാബാക്കൾ, നമുക്ക് ആർക്കും തന്നെ മുസ്ലിങ്ങളാവാൻ സാധിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ അവർ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജീവിച്ചതുകൊണ്ട് നമുക്കിന്ന് ധൈര്യസമേതം അതേപോലെ തന്നെ അഭിമാനപൂർവ്വം ഈ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടിയവരാണെന്ന് പറയാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ ജീവിക്കുന്ന ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിച്ചവർക്കാണ് മനുഷ്യന്മാരാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചതായ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഹൽ അത അലൽ ഇൻസാനി ഹീനു മിന ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടോ അവന്റെ ജീവിതത്തിൽ ഒരു വസ്തുവെന്ന് പറയാൻ പോലും പറ്റാത്തതായ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അവൻ ഓർത്തിട്ടുണ്ടോ? നാം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ചിട്ടിപ്പിൽ, നമ്മെ അള്ളാഹു സൃഷ്ടിച്ചതായ ചിട്ടിപ്പിൽ ഭൂമിയിലേക്ക് നാം വരുന്നതിന് മുമ്പായിട്ട് മനുഷ്യൻ എന്ന് പറയുന്നത് പോകട്ടെ, വസ്തു എന്ന് പറയാൻ പോലും പറ്റാത്തതായൊരു മേഖല, ഒരു കാലഘട്ടം, ഒരു മർഹല വിട്ടുകടന്നിരിക്കുകയാണ്. ഏതാണത്? ഇന്ദ്രിയം എന്ന് പറയുന്ന സാധനം. വെറുത്ത രൂപത്തിൽ മാത്രമേ മനുഷ്യൻ അതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളൂ, പറയാറുള്ളൂ, വീക്ഷിക്കാറുള്ളൂ, കാണാറുള്ളൂ, നോക്കാറുള്ളൂ. അങ്ങനെയുള്ളൊരു മേഖലയിൽ നാം വിട്ടുകടന്നിരുന്നു അല്ലാഹു പറയുന്നു. അങ്ങനെയുള്ള മേഖലയിൽ വിട്ടുകടന്ന നിങ്ങളെ ഞാൻ പിന്നെ എന്താക്കി? ഇന്ന ഇൻസാന യുസുഫത്തിൻ അംസാദിൻ നബുകലീഹി. ഒന്നിനും കൊള്ളരുതാത്തതായ യുസുഫത്തിൽ നിന്നിട്ട്, ഇന്ദ്രിയ തുള്ളിയിൽ നിന്നിട്ട് നാം ഈ അത്ഭുതജീവിയായ മനുഷ്യരെ സൃഷ്ടിച്ചു എന്തിനു വേണ്ടിയാണ്? നബുകലീഹി, അവനെ പരിശോധിക്കാൻ വേണ്ടിയാണ്, അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അവൻ ഈ ഇങ്ങനെയുള്ള മേഖലകളിൽ കൂടി വിട്ടുകടന്നിട്ടാണ് അത്ഭുതജീവിയായി മാറിയത് എന്നിരിക്കുമ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായതായ ആ മേഖലകളിലൂടെ എന്നിട്ട് മനുഷ്യനാക്കി മാറ്റിയതും ആദ്യം കുട്ടിയായി പിന്നെ ബാല്യപ്രായത്തിലേക്കെത്തി അവസാനം പരിപൂർണ മനുഷ്യനാക്കി മാറ്റിയത് ആരാണ്, ഏത് ശിട്ടാവാണ്, ഏത് ശക്തിയാണ് എന്നത് മനസ്സിലാക്കിയിട്ട് ആ ശിട്ടാവിന്റെ കുതിരത്തിലേക്ക്, ഹെൽപ്പ് കഴിവിലേക്ക് ചിന്തിച്ചിട്ട് അവൻ എത്തുന്നുണ്ടോ, ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന ഹദൈന ഹുസ്തബീല എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഞാൻ വിട്ടു ശിക്ഷിച്ചത് ആ ആവശ്യാർത്ഥമാണ് എന്നത് അള്ളാഹു തന്നെ വിശദീകരണത്തിൽ നൽകുകയാണ്. ഇന്ന ഹദൈന ഹുസ്തബീല, അങ്ങനെ ഞാൻ വെറുതെ കടച്ചു വിടുകയും ചെയ്തിട്ടില്ല. ലക്ഷക്കണക്കിന് നബിമാരയച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ അയച്ചിട്ടുണ്ട്. സന്മാർഗമേത്, ദുർമാർഗമേത്, സ്വർഗത്തിലേക്ക് പോകാനുള്ള റൂട്ട് ഏത്, നരകത്തിലേക്ക് എത്തിപ്പോകാൻ സാധ്യതയുള്ള റൂട്ട് ഏത് എന്നത് നാം വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് എന്താണ്? ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ. ഒന്നിരിക്കലോ നിങ്ങൾ നല്ല മാർഗങ്ങൾ അംഗീകരിച്ചോ അല്ലെങ്കിൽ വടക്ക് മാർഗങ്ങൾ അംഗീകരിച്ചോ, നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ആവശ്യം വന്നിരിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ ചുമതലയിൽ അല്ലാഹു വീഴ്ച വരുത്തിയിട്ടില്ല. ഏതാണ് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗം? വളരെ വ്യക്തമായി സംശയങ്ങളെല്ലാം തീർത്തുകൊണ്ട് പ്രകടമായ രൂപത്തിൽ അള്ളാഹു തെളിയിച്ചു തന്നിരിക്കുകയാണ്. ഇന്ന ശാകിറൻ വഇന്ന കഫൂറ, നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. ഒന്നിരിക്കലോ നിങ്ങൾ നന്ദിയുള്ളവരായിട്ട് നന്ദിയുടെ മാർഗം അംഗീകരിക്കുക അല്ലെങ്കിൽ തിന്മയുടെ മാർഗം അംഗീകരിക്കുക എന്ന്. അപ്പോൾ നാം ഇവിടെ ചർച്ച ചെയ്തു വരുന്ന വിഷയം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററി നാം പറയുമ്പോൾ ഇവിടെ പലപ്പോഴും ഉണർത്തിയതാണ്. നാം ആ ഹിസ്റ്ററിയിലൂടെ പഠിക്കേണ്ടതായ പ്രധാനപ്പെട്ട പാഠം എന്താണ്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നിട്ട് ഉൾക്കൊള്ളേണ്ടതായ തത്വങ്ങളെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ ആരംഭിച്ചപ്പോൾ സംസാരത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ, നിസ്സാരമാക്കരുത് ദീനിന്റെ ഒരു നിയമത്തെയും. സുന്നത്താവട്ടെ, ഫർളാവട്ടെ, വാജിബാവട്ടെ, അത് മക്രൂഹാവട്ടെ, അത് മക്രൂഹല്ലേ എന്ന് പറഞ്ഞിട്ട് ചിലവർ തള്ളാറുണ്ട്. എന്തെങ്കിലും മക്രൂഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാര്യത്തെ, അല്ലെങ്കിൽ അത് സുന്നത്തല്ലേ, അത് നമ്മളൊക്കെ പരിപൂർണതയിലേക്ക് എത്തിയ മുസ്ലിങ്ങളല്ലോ, അത് പരിപൂർണതയുള്ള മുസ്ലിങ്ങൾ ചെയ്യട്ടെ എന്ന് പറയാറുണ്ട്. നിങ്ങളെപ്പോലത്തതായ ഇങ്ങനെയുള്ള സ്ഥിരമായ ക്ലാസ്സിൽ വരുന്ന, അള്ളാഹുവിന്റെ റസൂൽ നടന്നതായ, നാട്ടിൽ നടക്കുന്നതായ, നടക്കാനുള്ള ചാൻസ് കിട്ടിയതായ നിങ്ങളെപ്പോലത്തതായ മഹാത്മാക്കൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ അത് ജീവിത പദ്ധതിയാണ്, ജീവിത ചര്യയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ചര്യ നാം പിന്തുടർച്ച കൈക്കൊള്ളേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും നല്ല രൂപങ്ങൾ, നല്ല മാർഗങ്ങൾ തെളിവ് സഹിതം മനസ്സിലാക്കുവാനും വേണ്ടിയിട്ട് നാം പാടുപെടേണ്ടതാണ്. അല്ലാത്ത പക്ഷം നാം മറ്റുള്ളവരെക്കാളെല്ലാം അള്ളാഹുവിടുക്കൽ രക്ഷിക്കപ്പെടുന്നവരായി മാറിപ്പോകുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാം കഴിഞ്ഞ തൊട്ട ക്ലാസ്സിൽ ഇവിടെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് അവരുടെ ആറാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഉമ്മയോടുകൂടി വന്നു. എന്നിട്ട് ഉമ്മ അബവ എന്ന സ്ഥലത്തിൽ വെച്ചിട്ട് മരിക്കുകയും ചെയ്തു. ശേഷം ആരാണ് അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്? അബ്ദുൽ മുത്തലിബ്. ആരാണ്? വലിയാപ്പ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ പേരെന്താണ്? ഷൈബത്തുൽ ഹംദ്. ഷൈബത്തുൽ ഹംദ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്ന പേരിലല്ല, അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷൈബത്തുൽ ഹംദാകുന്ന വലിയാപ്പയുടെ കസ്റ്റഡിയിൽ, അവരുടെ നേതൃത്വത്തിൽ, അവരുടെ കീഴിലായിരുന്നു പിന്നെ ആറു വയസ്സിന് ശേഷം വളർന്നിരുന്നത്. ആര്? നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ മുത്തലിബ് വളരെ കൂടുതൽ കുട്ടിയെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, അവരുടെ സ്വന്തം മക്കളെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ. അദ്ദേഹത്തിന്റെ സ്വന്തം മക്കളെ അത്ര കൂടുതൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് ഇവിടെ ചോദ്യമില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഒരു പ്രത്യേക ഇഹ്തിമാം ഇലാഹി, അള്ളാഹുവിന്റെ പ്രത്യേക നോട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അള്ളാഹുവാണല്ലോ നബിയെ ദൂതരാക്കി നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നബിയെ വളർത്തേണ്ടതുപോലെ വളർത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുത്ത കാര്യമാണ്. അതുകൊണ്ട് ആര് നബിയുടെ നേതൃത്വം അംഗീകരിക്കുന്നുവോ അവരെല്ലാം നബിയെ ശ്രദ്ധിച്ചുകൊണ്ടേ വളർത്തി എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ കാണുക. അത് അങ്ങനെ തന്നെയാണ് എന്നതിലേക്ക് കൂടുതൽ തെളിവെന്ന് നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് എന്തുകൊണ്ട്? നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വതആല ലോക നേതാവാക്കാൻ പോകുന്നതായ ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം നടത്തിയിരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബ്ദുൽ മുത്തലിബിന്റെ കീഴിൽ വളർത്തിയിരുന്ന കാലഘട്ടങ്ങളിൽ അബ്ദുൽ മുത്തലിബിന് അങ്ങേയറ്റത്തെ സ്നേഹം അള്ളാഹു ഇട്ടുകൊടുത്തു. എത്രത്തോളം സ്വന്തം മക്കൾക്ക് അത്ര മക്കളോട് അത്ര സ്നേഹമുണ്ടായിരുന്നില്ല. അത് കാരണത്താൽ തന്നെ ഒരവസരത്തിൽ ചരിത്രത്തിൽ കാണുന്നു, അബ്ദുൽ മുത്തലിബ് സൻ മുഹമ്മദിനെ അഥവാ പേരെക്കുട്ടി ഒട്ടകത്തെ കാണാതായ ഒട്ടകത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിട്ടു. എന്നിട്ട് എന്തിനാണ് മുഹമ്മദിനെ വിടുന്നത്? അബൂതാലിബിനെ കുറിച്ചുള്ള അനുഭവം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞില്ലേ, മഴയില്ലാത്ത സമയത്ത് മഴയ്ക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ കാബത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? മഴ വർഷിച്ചു. മക്കാർക്ക് മഴയില്ലാത്ത സമയത്ത്, ഇത് നബിക്ക് മുഖത്ത് കിട്ടുന്നതിന് മുമ്പാണ്, നബിക്ക് ചെറിയ പ്രായമാണ്, 10-12 വയസ്സുള്ള സമയത്താണ്. ഇത് അബു താലിബ് പാടാറുള്ള പാട്ടായിരുന്നു. ആ പാട്ട് റസൂലുള്ളാഹി ആവർത്തിൽ പിൻകാലഘട്ടത്തിൽ പാടിയപ്പോൾ നബിക്ക് അത് കേൾക്കൽ സന്തോഷമായിരുന്നു. എന്തുകൊണ്ട്? നബി ചെറിയ പ്രായത്തിൽ അവിടെ മക്കാർക്ക് മഴ ക്ഷാമം വന്നപ്പോൾ അബു താലിബ് ആകുന്ന അളാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ, റസൂലുള്ളാഹിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തപ്പോൾ അവിടെ മഴ വർഷിച്ചു എന്ന സംഭവത്തെക്കുറിച്ച് അബു താലിബ് സൂചിപ്പിച്ചിട്ട് പാടിയ പാട്ടായതുകൊണ്ടെന്ന് നാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബിനും അറിയാം ഈ കുട്ടി തർക്കത്തുള്ള കുട്ടിയാണ് എന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വന്തം മക്കളെ അയച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടാറില്ല. ഈ തർക്കത്തുള്ള കുട്ടിയാണ് അയക്കാറുള്ളത്, ആര്? അബ്ദുൽ മുത്തലിബ്. അതുകൊണ്ട് തന്നെ അക്കൂട്ടത്തിൽ ഒരവസരത്തിൽ സ്വന്തം ഒട്ടകം കാണാതെയായി പോയപ്പോൾ ആ ഒട്ടകത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മകനെ വിട്ടു, പേരക്കുട്ടിയാകുന്ന മുഹമ്മദിനെ വിട്ടു. എന്നിട്ട് മുഹമ്മദ് വരാൻ താമസിച്ചു പോയി. സാധാരണ നാം നമ്മുടെ സ്വന്തം മക്കൾ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ മെമ്പർമാരിൽ നിന്ന് ആരെങ്കിലും ആവട്ടെ, ചെറിയ പ്രായമുള്ളവരെ വരാൻ താമസിച്ചാൽ, വീട്ടിലേക്ക് വരാൻ താമസിച്ചാൽ എല്ലാവർക്കും എന്തുണ്ടാവും? അറബി ഭാഷയിൽ ഖലഖ് എന്നാ പറയാ, ഖലഖ്. വീടിൽ നിന്ന് തന്നെ അറിയും എന്താണ് സംഭവിക്കുന്നത് ഹൃദയത്തിന്റെ അകത്ത്. ഖലഖ് ഉണ്ടാവുന്ന എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത വിഷമം. ഈ വിഷമം ഉണ്ടാവുക എന്നുള്ളത് സ്വഭാവമാണ്. മൂത്തർക്ക് പറയേണ്ടതുമില്ല, അബ്ദുൽ മുത്തലിബ് സ്വന്തം മക്കളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, വരാൻ താമസിച്ചു പോയത്. അതുകൊണ്ട് ക്യാബത്തിനടുക്കൽ പോയിട്ട് മൂത്തര് മകൻ വേഗം മടങ്ങിക്കിട്ടാൻ വേണ്ടി ഒരു പ്രത്യേക തവാഫ്, സ്പെഷ്യൽ തവാഫ്. മകൻ വേഗം മടക്കി കിട്ടാൻ വേണ്ടിയിട്ട് കാബയിൽ മൂപ്പർ തവാഫ് ചെയ്തിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി റുദ്ദ ഇലയ്യ റാകിബി മുഹമ്മദ റുദ്ദഹു ഇലയ്യ വസ്തനി അൻദി അബദ. അദ്ദേഹം ആ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ വേടായിരുന്നു, എന്റെ ഒട്ടകത്തെ അന്വേഷിച്ചിട്ട് വിട്ട എന്റെ കുട്ടിയെ നീ മടക്കണേ രക്ഷിതാവേ, ഞാൻ ഇന്നും ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ അംഗീകരിക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്ന ബോധത്തോടുകൂടി സ്നേഹത്തോടുകൂടി വളർത്തുന്ന ആ കുട്ടിയെ എന്നിലേക്ക് മടക്കണേ രക്ഷിതാവേ എന്ന് പാടിയിരുന്നു. ഇത് കേട്ടപ്പോൾ അക്കൂട്ടത്തിൽ തവാഫ് ചെയ്യുന്ന കൂട്ടത്തിൽ പിൻകാലഘട്ടത്തിൽ മുസ്ലിമായതായ ഒരു സഈദ് എന്ന പേരിൽ, സഈദ് ബിൻ ഹയവ എന്ന പേരിൽ ഒരു സഹാബി, അപ്പോൾ സഹാബി അല്ല, അപ്പോൾ റസൂൽ എന്നെ നുഭൂത്ത് കിട്ടിയിട്ടല്ലോ, ആ സഹാബി ആവാൻ പോകുന്ന ഒരു വ്യക്തി ഇത് കേട്ടപ്പോൾ, കാരണം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ആൾ അദ്ദേഹമാണ്, അദ്ദേഹം ഇത് കേട്ടപ്പോൾ കൂട്ടുകാരോട് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, മൂപ്പരുടെ കുട്ടിയെ തൊട്ടകത്തന്നെ ചുവിട്ട് മടങ്ങി വരാൻ താമസിച്ചത് കൊണ്ട് വിഷമിച്ച് അത് അദ്ദേഹം പറയുകയായിരുന്നു എന്ന് അദ്ദേഹത്തിനോട് മറുപടി നൽകപ്പെട്ടു. മറുപടി നൽകി അവസാനിക്കുന്നതിന് മുമ്പ് നബിക്കുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്ഥലത്ത് ഹാജരായി. നബിക്ക് എത്ര വയസ്സാണ്? നബിക്ക് അബ്ദുൽ മുത്തലിബ് മരിക്കുന്ന സമയത്ത് എത്ര വയസ്സ്? കഴിഞ്ഞ ക്ലാസ് നാം പറഞ്ഞു 8 വയസ്സും 2 മാസവും 10 ദിവസവും. 8 വയസ്സും 2 മാസവും 10 ദിവസവുമായപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് മരിച്ചത്. അപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ മരണത്തിന് മുമ്പ് സംഭവിക്കുന്ന സംഭവമാണ് ആകുമ്പോൾ 7ന്റെയും 8ന്റെയും മധ്യത്തിലുള്ള വയസ്സുള്ള സമയത്താണ് ഈ സംഭവം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് വന്നപ്പോൾ എന്തെന്നില്ലാത്ത അടങ്ങാത്ത ആവേശത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബ്ദുൽ മുത്തലിബ് ഇണക്കി ചേർത്ത് പിടിച്ചു. എന്നിട്ട് ചുംബനം അർപ്പിക്കുകയും, മകനെ എവിടെ പോയി, നിനക്കെന്ത് സംഭവിക്കുകയാണെങ്കിലും അതിലെനിക്ക് ദുഃഖമാണ്, ഇനി മേലിൽ മകനെ നിന്നെ ഞാൻ ദൂരം എവിടേക്കും അയക്കുന്നതേ അല്ല, ഒട്ടകം നഷ്ടപ്പെട്ടാലും വിരോധമില്ല, കുതിരകൾ നഷ്ടപ്പെട്ടാലും വിരോധമില്ല, മകനെ നീ നഷ്ടപ്പെട്ടു പോകാൻ പാടുള്ളതല്ല എന്നായിരുന്നു അബ്ദുൽ മുത്തലിബ് മകനോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വന്തം മക്കളോടുള്ളതായ കൃപയേക്കാളും കൂടുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബിയുടെ വലിയ അബ്ദുൽ മുത്തലിബിന്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തിരുന്നു. അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബ് അതാ നിങ്ങൾ നേരത്തെ കേട്ടതുപോലെ അബ്ദുൽ മുത്തലിബ് വഫാത്താകുന്നു, മരിക്കുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8-ാമത്തെ വയസ്സായപ്പോൾ മരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ളതായ മുഹല്ലയുടെ പരിസരത്തിൽ ഉള്ളതായ കാർ പാർക്കിംഗ് ഉള്ളതായ ഒരു സ്ഥലമുണ്ട്, വലത് ഭാഗത്ത് മീനയിലേക്ക് പോകുന്ന ആ ജംഗ്ഷനിൽ കാണാം, ആ സ്ഥലത്ത് വെച്ചിട്ടാണ് അബ്ദുൽ മുത്തലിബ് മരിക്കുന്നത്. എന്നിട്ട് അവിടെ തന്നെ അദ്ദേഹത്തിന് കബറടക്കപ്പെടുകയും ചെയ്തു, അഥവാ അമുസ്ലിങ്ങളുടെ കബറായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നതായ മുഹല്ലയിൽ ലാസ്റ്റ് കബറുകളുണ്ട്, ആ കബറുകളുടെ കൂട്ടത്തിലാണ് അബ്ദുൽ മുത്തലിബിന്റെ കബർ. കാരണം അബ്ദുൽ മുത്തലിബ് ആരാണ്? ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചാളും ലിംആരാധകനും ആണ്. അദ്ദേഹത്തിന് ഇസ്ലാം ഉൾക്കൊള്ളാനുള്ളതായ ഭാഗ്യം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചല്ലെങ്കിലും തൗഹീദിനെ കുറിച്ചുള്ളതായ വിവരം മൂപ്പരുടെ മുമ്പിൽ ഉണ്ടായിട്ട്, പക്ഷേ ആ കാലഘട്ടത്തിൽ നാം ഇതിനു മുമ്പ് കേട്ടിരുന്നു, ജാഹിലിയ കാലഘട്ടത്തിൽ തൗഹീദ് ഉൾക്കൊണ്ടവർ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേസമയത്ത് അബ്ദുൽ മുത്തലിബ് അബൂ താലിബിനെ പോലത്തതായ ആൾക്കാർ, അബ്ദുൽ മുത്തലിബ് പ്രത്യേകിച്ച് തൗഹീദിന്റെ ആളല്ല എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള ആളെ സംബന്ധിച്ച് എല്ലാ പത്രത്തിന്റെ അലികാരെക്കുറിച്ച് വിധി പറയാറുണ്ട്. അത് ഇങ്ങനെ വ്യക്തമായിട്ട് ചെറുക്കൻ ഫത്രത്തിന്റെ ഉടമകളെ കുറിച്ച് ചർച്ചയില്ല. ചർച്ചയുള്ളത് ആരെ കുറിച്ചാണ്? ഫത്രത്തിന്റെ ഹരിതാരണത്തിൽ വിഭാഗമുണ്ട്. ആ വിഭാഗം ഏതാണ്? സത്യമേത അസത്യമേത് എന്ന വിവരം ഇല്ലാത്ത, അവർക്ക് വിവരം എത്താത്ത, രൂപത്തിൽ ജീവിച്ചു വരുത്തു പോകുന്ന വിഭാഗം. അത് ഏത് കാലഘട്ടത്തിലായിരുന്നാലും വിരോധമില്ല. അത് ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം, അള്ളാഹു അഅലം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുകയാണ്, അവിടെ റേഡിയോ ന്യൂസില്ല, അല്ലെങ്കിൽ മറ്റേ വാർത്താ വിനിമയ കേന്ദ്രങ്ങളൊന്നുമില്ല, പത്രങ്ങൾ എത്തുകയില്ല. അന്തമാൻ ദ്വീപൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അന്തമാൻ ദ്വീപൊക്കെ പരിശീലിച്ചാണ് കേൾക്കുന്നത്. അവിടെയൊക്കെ കാട്ടാളന്മാരി നാട്ടുകാരായി മാറിയെന്നാണ് കേൾക്കുന്നത് അല്ലേ. ഇപ്പോൾ അവിടെ അങ്ങനെയുള്ള മനുഷ്യന്മാരില്ല. ജപ്പാനികളൊക്കെ വന്നിട്ട് പണ്ട്, ജപ്പാൻകാരൊക്കെ വന്നിട്ട് പണ്ട് പെട്രോളൊക്കെ ഒഴിച്ചിട്ട് അവിടെ കരിക്കാനൊക്കെ നോക്കിയിരുന്നു, അവരെ കണ്ട് പേടിച്ചിട്ട്. അവിടെയുള്ള മനുഷ്യന്മാരെ നിങ്ങൾക്കൊക്കെ എന്നെക്കാളും കൂടുതൽ അറിയുന്ന കാര്യമാണ് അതൊക്കെ. എന്നാലും പിന്നെയും ജീവിച്ചിരുന്ന അവിടെ മനുഷ്യന്മാർ അവിടെ നന്നാക്കാൻ പരിശ്രമം വെട്ടാൻ വേണ്ടി പരിശ്രമിച്ചു നമുക്ക് കേൾക്കാറുണ്ട്. എന്നിട്ടും എന്റെ അറിവനുസരിച്ച് ഇൻഷാ അല്ലാഹ് ദേവത്തെത്താത്ത മേഖല എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു മേഖല അങ്ങനെ ഉണ്ടെങ്കിൽ, അഥവാ സാങ്കല്പികമായിട്ട് ഏതെങ്കിലും ഒരു കുഗ്രാമൻ ലോകത്തിൽ ദേവത്തെത്താൻ ചാൻസ് ഇല്ലാത്ത, ദേവത്തെത്താത്ത ആരാണ് ശിക്ഷിട്ടാവ്, ശിക്ഷികൾ എന്താണ് ശിക്ഷാവന്റെ മുമ്പിൽ ഉപയോഗിച്ചിട്ട് ജീവിക്കാനുള്ള മേഖലകളും ചുറ്റുപാടുകളും ഉണ്ടാകും. എന്തുകൊണ്ട്? അവരുടെ അന്തരീക്ഷത്തിൽ അവർക്ക് ജീവിക്കാനുള്ള മേഖലകൾ ഏതാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ബുദ്ധി ഉപയോഗിക്കണമെന്നതായ ആ നിർബന്ധിത അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അതേസമയത്ത് ചില അന്തരീക്ഷങ്ങളിലൊക്കെ കൂടുതൽ സമ്പത്തും കൂടുതൽ റഫാഹിയത്തെ എന്ന് അറബി ഭാഷയിൽ പറയുന്നതായ ആ ഇന്ന് റഫാഹിയത്തുനിന്ന് അറബി ഭാഷയിൽ പറയുക എന്ന് പറഞ്ഞാൽ എന്നത്തെ അറബ് രാഷ്ട്രത്തിനല്ല, ചിലപ്പോൾ ഗൾഫിലേക്ക് വന്നതായ ആൾക്കാരും സാമ്പത്തിക ശേഷിയുള്ള ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നതായ ആൾക്കാരും തേരസിന്റെ ഉടമകളും കെട്ടിടത്തിന്റെ ഉടമകളും റബ്ബർ തോട്ടത്തിന്റെ ഉടമകളുമെല്ലാം ഇന്ന് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കെല്ലാം അറിയുന്ന പരമാർത്ഥമാണ്, പലവരുടെ വീട്ടിലും ജീവിക്കുന്ന കുട്ടികളൊക്കെ അറബിയിൽ ജീവിക്കുന്ന പെട്രോളുള്ള നാടുകളിൽ ജീവിക്കുന്നതായ കുട്ടികളുടെ അതേ സ്വഭാവത്തിലാണ് അവരുള്ളത്. അതിനേക്കാളും കുറച്ച് പുരോഗതിയിലുള്ളവരുമുണ്ട്. അല്ലേ, പൗഡർ ഇല്ലാത്ത കുട്ടികളെ കാണാത്തതായ വീടുകളുണ്ട്, പൗഡർ പാക്കറ്റിൽ. അവരുടെ ജയിലില്ലാത്തതായ കുട്ടികളെ, കുട്ടികൾ കുറവുള്ള വീടുകളൊക്കെ ഉണ്ട് ഇല്ലേ. റമദാൻ എന്താണെന്ന് പോകട്ടെ, പള്ളി എന്താണെന്ന് പോലും അറിയാത്ത, പള്ളിയിൽ കയറാത്ത കുട്ടികളുള്ള, ഇതൊക്കെ എവിടുന്ന് വരുന്നു? റഫാഹിയത്ത് കൊണ്ട് വരികയാണ്. റഫാഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡംബര ജീവിതം. ഈ ആഡംബര ജീവിതം ഉണ്ടാവുന്ന വേളയിൽ ചിലപ്പോൾ ബുദ്ധി വികസിക്കേണ്ടതായ ശൈലും വികസിച്ചോളണമെന്നില്ല. കാരണം ബുദ്ധി ഉപയോഗിക്കാൻ അവരെ ചുറ്റുപാടും സാഹചര്യം അനുവദിക്കുന്നുണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മുടെ വിഷയമതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മേഖലകളിൽ ജീവിച്ചിരുന്ന വേളയിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേക ഇനായത്ത്, പ്രത്യേക ശിക്ഷണം നടത്തിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് യുവാക്കളുടെ കൂടെ ഈ പൊട്ടി നടക്കുന്ന കൂട്ടരുണ്ടല്ലോ, തോണിവാസികളായി നടക്കുന്ന കൂട്ടരുണ്ടല്ലോ, അങ്ങനെയുള്ളതാ യുവാക്കളുടെ കൂടെ നടക്കൽ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എവിടെയെങ്കിലും ആഘോഷം നടക്കുന്നുണ്ടെങ്കിൽ റസൂലിനെ മുഹമ്മദിനെ അന്വേഷിച്ചാൽ ആഘോഷ സ്ഥലത്ത് കാണുകയില്ല. എവിടെയെങ്കിലും പാട്ട് കച്ചേരി നടക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദിനെ അന്വേഷിച്ചാൽ പാട്ട് കച്ചേരിയിൽ കാണുന്നതല്ല. എവിടെയെങ്കിലും കള്ളു ചാപ്പുണ്ടെങ്കിൽ മുഹമ്മദിനെ അന്വേഷിച്ചാൽ കള്ളു ചാപ്പിൽ കാണുന്നതല്ല. അതെല്ലാം അവിടെ മക്കയിൽ ഉണ്ടായിരുന്നു. പാട്ട് കച്ചേരി ഉണ്ടായിരുന്നു, മ്യൂസിക്കുകൾ ഉണ്ടായിരുന്നു, ഹാർമോണിയങ്ങൾ ഉണ്ടായിരുന്നു, മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു, ബാൻഡുകൾ ഉണ്ടായിരുന്നു, എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലുള്ളതനുസരിച്ച്, അന്നത്തെ കാലഘട്ടത്തോട് യോജിച്ചതനുസരിച്ച് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് അവിടേക്കൊന്നും ചെല്ലാറുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതിയാൽ അങ്ങനെയാണ്. ജനങ്ങളിൽ നിന്നിട്ട് തോന്നിവാസം ചെയ്യുന്നവരുടെ ഇടയ്ക്കിലേക്ക് ചെല്ലുകയോ അവരെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആരെയും ആക്രമിക്കുകയോ ചെയ്യുക എന്നുള്ളത് അറിയുകയില്ല. മുഹമ്മദിനെ ആരും ആക്രമിക്കാറില്ല. എന്തുകൊണ്ട്? ആരും അങ്ങോട്ട് പോകാത്തതുകൊണ്ട്, അങ്ങോട്ട് ആക്രമിക്കാൻ പോകാത്തതുകൊണ്ട് മുഹമ്മദിനെ ആക്രമിക്കാൻ ആരും വരാറുമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളതായ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളർത്തിയത് കൊണ്ട് തന്നെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കാര് തന്നെ വിളിച്ചിരുന്നത് എന്താണ്? അൽ അമീൻ, വിശ്വസ്തൻ എന്നതാണ്. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റുകയില്ല. പിന്നെയോ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരെ പറ്റുകയുള്ളൂ? മുഹമ്മദിനെ വിശ്വസിക്കാം. എല്ലാവർക്കും വിശ്വാസം മുഹമ്മദിലായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 15-ാമത്തെ വയസ്സിൽ മക്കയിൽ ഒരു യുദ്ധമുണ്ടായി.
അതിന് ഹർബുൽ ഫിജാർ എന്നാണ് പറയുക. എന്തുകൊണ്ട് അങ്ങനെ പേര് വെക്കാൻ കാരണം, യുദ്ധം ഹറാമാക്കപ്പെട്ടതായ മാസത്തിലായിരുന്നു അവിടെ യുദ്ധം നടന്നിരുന്നത്. അതുകൊണ്ട് ഹർബുൽ ഫിജാർ എന്ന പേരിലുള്ളതായ ഒരു യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധം ഹൈസ്റ്റ് അയലാനെന്നും ഖുറൈശികളെന്നും പറയുന്ന രണ്ട് സമൂഹത്തിന്റെ ഇടയിലായിരുന്നു. ആ സമൂഹത്തിൽ ഖുറൈശ് റസൂലുള്ളാഹിന്റെ കുടുംബമായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അമ്മ അവരുടെ എളാപ്പമാരുടെ കൂടെ, അബു താലിബിന്റെ കൂടെ, അബ്ബാസ് എന്നവരുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ നബി പങ്കു വഹിച്ചിരുന്നത് എന്തിലാണ്? അമ്പുകളെ ക്ലിയറാക്കി കൊടുക്കുക, അമ്പുകളെ വീണുപോയതായ അമ്പുകളെ പറക്കിയെടുത്തിട്ട്, വില്ലുകളെ പറക്കിയെടുത്തിട്ട്, അല്ല അമ്പുകളെ പറക്കിയെടുത്തിട്ട് അത് തയ്യാർ ചെയ്ത് വീണ്ടും മടക്കി കൊടുക്കുക, വളവ് നിർത്തിയിട്ട് മടക്കി കൊടുക്കുക എന്നീ ഖിദ്മത്തുകൾ 15 വയസ്സിൽ തന്നെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ചെറുപ്പകാലഘട്ടത്തിൽ പങ്കെടുത്തതായ ഒന്നാണ് ഹൽഫുൽ ഫുദൂൽ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഒരു ഉടമ്പടി. നബി നുബുവത്തിന് ശേഷം പറയുകയാണ് സഹീഹായ ഹദീസിൽ, എനിക്ക് ജാഹിലിയ കാലഘട്ടത്തിലുള്ളതായ സംഭവങ്ങളിൽ എന്റെ പഴയ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ നിമിഷങ്ങൾ കഴിഞ്ഞു കടന്നത് ആ ഹെൽഫുൽ ഫുദൂൽ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഒരു ഉടമ്പടിയായിരുന്നു. എന്താണ് ആ ഉടമ്പടി? അവകാശങ്ങളെ നേടിയെടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടും അക്രമങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടും അക്രമങ്ങൾക്ക് നിർമാർജ്ജനം നൽകാൻ വേണ്ടിയിട്ടും ഒരു യോഗം എല്ലാ കബീലകളുടെ നേതൃത്വം ഒരുമിച്ച് കൂടിയിട്ട് മക്കയിൽ സംഭവിച്ചതായ ഒരു ഉടമ്പടിയായിരുന്നു, കരാറുണ്ടാക്കിയതാണ്. ഈ കരാറിൽ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തിരുന്നു എന്നാണ്. ചെറുപ്പത്തിൽ തന്നെ നബിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. നബിയുടെ പ്രായത്തിലുള്ളതായ നൂറുകണക്കിൽ കുട്ടികൾ അവിടെ ഉണ്ട്, അവരാരും എന്തായിട്ടില്ല, പങ്കെടുത്തിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ പങ്കെടുപ്പിച്ചത് എന്തുകൊണ്ടാണ്? അതിനുള്ള അർഹത ചെറുപ്പത്തിലെ മക്കാരെ കണ്ടതുകൊണ്ടും ആയിരുന്നു. നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പിൻകാലഘട്ടത്തിൽ പറയാറുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും വലിയ സ്നേഹമാണ്, ഏറ്റവും വലിയ സന്തോഷമാണ് ചെറുപ്പകാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളതായ ഒരു ഉടമ്പടിയിൽ ഞാൻ പങ്കെടുത്തു എന്നത്. ആ ഉടമ്പടി ഉണ്ടായത് എന്താണ്? അവകാശങ്ങൾ നേടിയെടുത്തു കൊടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അവിടെ അറബികളിൽ നിന്നിട്ട് ഒരു ദുബൈദ് കുടുംബത്തിൽപ്പെട്ടതായ ഒരു വിഭാഗം വായില് എന്ന ഒരു അറബിയിലുള്ളതായ മക്കയിലുള്ളതായ ഒരു കബീലേക്ക് ചരക്ക് കൊണ്ടുവന്നിരിച്ചു. എന്നിട്ട് കാശ് നാളെ തരാൻ പറഞ്ഞു. നാളെ പോയപ്പോൾ നാളെ ഇല്ല, മറ്റന്നാളില്ല, പിറ്റന്നാളില്ല, പിന്നെ കാശേ ഇല്ല. കുറച്ച് ചെറുക്കൊന്നുമല്ല, ധാരാളം ചെറുക്കുണ്ട്, ബിസിനസ്സാണിത്. അപ്പോൾ ഈ പ്രശ്നമായിട്ട് ഈ അവകാശികളാകുന്ന ജുബൈദികൾ അവരുടെ നേതൃത്വത്തേക്ക് കൊണ്ടുവന്നിട്ട് ജബൽ അബി ഖുബൈസിന്റെ ലീജയും സഫയുടെ ലീജയും പട്ടണത്തിലും, ഒക്കാവ് പട്ടണമല്ല അവിടെ, അവിടെയുള്ള പട്ടണത്തിന്റെ പേരാണ് ഒക്കാവ്, സൂപ്പർ ഒക്കാവ്, ഒക്കാവ് പട്ടണത്തിലൊക്കെ ശബ്ദിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങൾക്ക് ഇന്ന അവകാശം ബനിവായില് ആസുബിന് വായില് ഗോത്രത്തിൽ നിന്നിട്ട് കിട്ടാനുണ്ട്, ആ അവകാശം നേടിയെടുക്കണം, ഇല്ലെങ്കിൽ അപകടമുണ്ടാവും എന്ന് അവര് വാണിംഗ് നൽകി. അങ്ങനെ വാണിംഗ് നൽകിയ വാർത്ത അറബ്യൻ നേതാക്കളുടെ അഥവാ ഖുറൈശ് നേതാക്കളുടെ ശ്രദ്ധയിലേക്ക് എത്തി. അപ്പോഴാണ് ഹെൽപ്ഫുൾ ഫുദൂൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചത്. എന്നിട്ട് ആ കമ്മിറ്റി രൂപീകരിച്ച ഉടനെ തന്നെ ആദ്യമായിട്ട് ജുബൈദ് ഗോത്രക്കാരുടെ അവകാശം മടക്കി കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചു. എന്നിട്ട് ജുബൈദ് ഗോത്രക്കാരുടെ അവകാശത്തെ മടക്കി കൊടുക്കുകയും ചെയ്തു. രണ്ട് കാലഘട്ടത്തിൽ എന്തില്ല, ഒരു ഭരണകൂടമില്ലല്ലോ, ഭരണകൂടമില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു ഉടമ്പടികളൊക്കെ വേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഉടമ്പടികൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ട് ചൂടാറിയാ പിന്നെയും തുടങ്ങുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം തന്നെ ഒരാൾ വന്നിട്ട് അബൂജഹലിന്റെ കഥകൾ കേട്ടിട്ടുണ്ടല്ലോ. അബൂജഹല് സൂഖോപ്പാവിൽ ഇങ്ങനെ സാധനം വാങ്ങാൻ പോവാ, എന്നിട്ട് ഏതോ ഒരു വിദേശി വന്നിട്ട് അവിടെ ചെറുക്കി വിൽക്കാൻ നടത്താണ്. മൂപ്പര് വേണ്ടതൊക്കെ വാങ്ങിയിട്ട് കാശ് കൈ നിനക്ക് തണ്ടക്ക് കഴിവുണ്ടെന്ന് വാങ്ങിക്കോ എന്നിട്ട് മൂപ്പര് നടന്നു. കാശേ ഞാൻ തരില്ല, നിനക്കതോടെ എന്നോട് വാങ്ങാൻ സാധിക്കുമെങ്കിൽ വാങ്ങിക്കോന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പരിക്ക് അങ്ങനെ വാങ്ങാൻ സാധിക്കും, മൂപ്പര് നാട്ടുകാരനല്ല, മൂപ്പര് വിദേശിയാണ്, ഭക്ഷണത്തിൽ സൂപ്പർക്കാതിലേക്ക് ഗ്രാമത്തിൽ നിന്നൊക്കെ വന്നിട്ട് വിൽപ്പന നടത്താനുള്ള പരിപാടി. അങ്ങനെ മൂപ്പര് ഈ മനുഷ്യനോട് നീണ്ട ആനത്തടിയനാണ്, അവനോട് അങ്ങനെ ചോദിക്കുക, അങ്ങനെ മൂപ്പരിങ്ങനെ കരഞ്ഞ് പട്ടണത്തിൽ പലരോടും പറഞ്ഞു നടന്നപ്പോൾ എല്ലാവരും കേട്ടിച്ചിരിക്കുകയാണ്. അബുൽഹക്കമോ അമ്രബിൻ ഹിഷാമോ അവനോടൊന്നും വാങ്ങാൻ പറ്റില്ല, അവന് എടുത്ത വലിയ പാട്ട് പോക്കിരിയാണ്. അതുകൊണ്ട് അവന്റെ അടുക്കൽ നിന്ന് കാശ് വാങ്ങിത്തരാൻ ആരെയും കിട്ടൂല. എന്നിട്ട് അവർ രസത്തിൽ പറഞ്ഞതായിരുന്നു, അഥവാ വല്ലവരും നിനക്ക് അവകാശം വാങ്ങിത്തരാൻ സാധിക്കുന്നവനുണ്ടെങ്കിൽ ഇവിടെ ഒരു എത്തിയും കുട്ടിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. അവന്റെ അടുക്കൽ പോയി നോക്കുന്നാ പറഞ്ഞത്. രസത്തിൽ പറയാണ്, പരിഹസിക്കാണ് മുഹമ്മദിനെ. ഒരു പക്ഷെ മുഹമ്മദ് വാങ്ങിത്തരുമെന്ന് പറഞ്ഞിട്ട് മുഹമ്മദിലേക്ക് വിട്ടു. ഈ ഗ്രാമീണ എന്ത് മനസ്സിലാക്കി, ശരിയായിരിക്കും മുഹമ്മദ് എന്ന് പറയുന്ന ആളെ കൊണ്ട് നമുക്ക് അവകാശം നേടിയെടുക്കാൻ സാധിക്കുമായിരിക്കുമെന്ന് മൂപ്പരത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി. അവരുദ്ദേശിച്ചത് എന്തല്ല, കിട്ടും എന്ന രൂപത്തിൽ പറഞ്ഞതല്ല, പിന്നെയോ പരിഹസിക്കാണ് ആരെ, മുഹമ്മദ് നബി സല്ലല്ലാഹുവാസങ്ങളെ. പക്ഷേ ഇദ്ദേഹം റസൂലുള്ളാഹി ഹദ്റത്തിലേക്ക് ചെന്നു. എന്നിട്ട് അർക്കമുബിന് അർക്കമിന്റെ വീട്ടിലേക്ക് ചെന്ന് പറഞ്ഞു, ഇവിടെ ഒരു നാട്ടുനേതാവാണെന്ന് പറയുന്ന അബുൽ ഹക്കം അംറുബിൻ ഹിഷാം എന്ന് പറയുന്ന വ്യക്തി എന്നോട് സാധനം വാങ്ങിയിട്ട് കാശ് തന്നില്ല, അവകാശം മടക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പലരെയും പ്രതീക്ഷിച്ച്, ഒരു പ്രയോജനവുമില്ല, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് അവകാശം വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. ആ ആരാണ്, അംറുബിൻ ഹിഷാമാണോ? അല്ലെ, അംറുബിൻ ഹിഷാമാണ്. തിരോധയില്ല, നമുക്ക് പോകാം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയതിന്റെ ശേഷമാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗ്രാമീണരുടെ കൂടെ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി നബിയുടെ പതിവിൽപ്പെട്ടതാണ്. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പും ആരെയും സഹായിക്കലാണ് നബിയുടെ പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പത്തിലെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നുബുവത്ത് കിട്ടിയതായ രാത്രിയിൽ നബിക്ക് എന്തെന്നില്ലാത്ത വറയുണ്ടായി, കനിയുണ്ടായി. വിഷമിച്ച വേളയിൽ ഖദീജ പറഞ്ഞതായിരുന്നു, അല്ലയോ എന്റെ ഭർത്താവേ, നിങ്ങളൊരു കാലത്തും വിഷമിക്കേണ്ടതല്ല. എന്തുകൊണ്ട്? നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാലഘട്ടത്തിലും വിഷമിപ്പിക്കുന്നതല്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല, നിങ്ങളുടെ ജീവിതം മുഴുവനും സഹായം മാത്രമേ ഉള്ളൂ. അങ്ങനെ ജനങ്ങൾക്ക് സഹകരണങ്ങൾ ചെയ്ത് ജീവിക്കുന്നതായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അള്ളാഹു വിഷമിപ്പിക്കുമെന്നത് ഹൃദയത്തിൽ ഉദിപ്പിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ കണ്ടത് ജിന്നല്ല, നിങ്ങൾ കേട്ടത് ജിന്നിന്റെ ശബ്ദമല്ല, പിശാചിന്റെ ശല്യമോ ശബ്ദമോ അല്ല എന്ന് ഖദീജ പറഞ്ഞ വാർത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നു. എവിടേക്കാ പോകുന്നത്? ആരും പോകാൻ മനക്കെടാത്തതായ പോക്കിരിയുടെ വീട്ടിലേക്ക്. ആരും പോകാൻ മനക്കെടാത്തതായ പോക്കിരിയാകുന്ന അബുൽ ഹക്കം അംറുബിൻ ഹിഷാം, ഇസ്ലാമിന്റെ ഭാഷയിൽ അബൂജഹൽ, അവന്റെ വീട്ടിലേക്കാ പോകുന്നത്. എന്നിട്ട് അബൂജഹലിന്റെ വാതിലടിച്ചു, വീട്ടിന്റെ വാതിലടിച്ചു. എന്നിട്ട് വാതിൽ തുറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്. കണ്ടോടം തന്നെ എന്താ മുഹമ്മദ് എന്ന് ചോദിച്ചു. ആ പ്രശ്നമൊന്നുമില്ല, ഇദ്ദേഹത്തിന്റെ അവകാശം കൊടുക്കണം പറഞ്ഞു. വേഗം അകത്ത് പോയിട്ട് സഞ്ചി കൊണ്ടുവന്നു, ദീനാർ എടുത്തു, കൊടുത്തു, ഒഴിക്കുമെന്ന് പറഞ്ഞു. ഇത് കണ്ടു നിൽക്കാണ് മറ്റുള്ളവർ. ആരെ, ഇദ്ദേഹത്തിനെ ഇവിടേക്ക് അയച്ചു അയച്ചാളുണ്ടല്ലോ, ആ പോക്കിരികളെ ഇത് കണ്ടു നിൽക്കുന്നുണ്ട്. അവര് മനസ്സിലാക്കിയത് അവിടെ ചെന്നാല് അബൂജഹലിന്റെ രണ്ട് ഇടി മുഹമ്മദിന്റെ തലയിലേക്ക് കൊണ്ടുവന്നാ മനസ്സിലാക്കിയത്. അത് കാണാൻ വേണ്ടി രസത്തിൽ കാത്തിരിക്കുകയാണ് അവര്. പക്ഷെ അവർ കണ്ടത് നേരെ മറിച്ചാണ്. പെട്ടെന്ന് കാശെടുത്ത് കൊടുത്തു പോവുകയും ചെയ്തു. എന്നിട്ട് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും സന്തോഷപൂർവ്വം ഗ്രാമീണർ അവകാശവുമായിട്ട് പോവുകയും ചെയ്തതിന്റെ ശേഷം മക്ക കാഫിലുകളാകുന്ന മുൾച്ചെടികൾ വന്നിട്ട്, ആനത്തടിയന്മാർ വന്നിട്ട് അബുൽ ഹക്കമിനോട് ചോദിച്ചു, അല്ലയോ അബുൽ ഹക്കമേ, നീ എന്തൊരു വിഡ്ഢിത്തമാണ് ചെയ്തത്? നിനക്ക് ആ എത്തി മകന്റെ മുമ്പിൽ ഇത് വെള്ളം നനഞ്ഞ കോഴിയെപ്പോലെ ആകേണ്ടി വന്നുപോയല്ലോ, എന്ത് പേടിക്കുറങ്ങാണോ നീ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ, അല്ലേ മനുഷ്യന്മാരെ, നിങ്ങളൊക്കെ ഞാൻ കണ്ടത് കണ്ടിരുന്നെങ്കിൽ മരിച്ചുപോയിരുന്നു. ഞാനിപ്പോൾ മരിക്കാതെ ജീവിച്ചിരിക്കുകയാണല്ലോ. ഏ, അത് തന്നെ എന്റെ ആണത്വമാണ്. ഞാനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അതെന്റെ ആണത്വം കൊണ്ടാണ്. നിങ്ങളാണെങ്കിൽ മരിച്ചുപോയിരുന്നേന്, എന്ത് ഞാൻ കണ്ടത് കണ്ടിരുന്നെങ്കിൽ എന്താണ്? ഒരു വമ്പിച്ച ഒരു ഒട്ടകം തൊള്ള തുറന്നിട്ട് നിൽക്കുകയാണ് എന്റെ മുമ്പിൽ എന്നെ തിന്നാൻ വേണ്ടിയിട്ട്. ഏ, കൊടുക്കണോ എന്ന് മുഹമ്മദ് പറയുമ്പോൾ ഈ സാധനം നിൽക്കുന്നുണ്ട്, അതാണ് ഞാൻ കണ്ടത്, അതുകൊണ്ട് ഞാൻ അത് കണ്ടതും കൂടി കൊടുത്തതാണെന്ന് പറഞ്ഞു എന്നാണ്. ഇത് നബിക്ക് നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം സംഭവിച്ചതാണ്. ഇത് എന്താണ്? മുഅ്ജിസത്താണ്. ഇതെന്താണ്? മുഅ്ജിസത്താണ്. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നൽകാറുള്ളതായ ആ പ്രത്യേക അമാനുഷികത്വ കഴിവിൽ പെട്ടതായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്നതായ ആ സംഭവത്തിൽപ്പെട്ടതായിരുന്നു ഹെൽഫുൽ ഫുദൂൽ എന്ന് പറയുന്നതായ ആ പ്രത്യേക ഉടമ്പടി. ഹിസ്റ്ററി പറയുമ്പോൾ ചില ഭാഗങ്ങൾ കേൾക്കാൻ രസമുണ്ടാവും, ചില ഭാഗങ്ങൾ ഉറക്കിപ്പിക്കും. അതുകൊണ്ട് ക്ഷീണം ഉള്ളവര് ശ്രമിക്കണം. ഇൻഷാല്ലാ അടുത്ത ക്ലാസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്യാണവും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്യാണ ശേഷമുള്ളതായ യാത്രകളും അതുപോലെ പിന്നെ നുബുവത്തൊക്കെ വരാൻ പോകുന്നുണ്ട്. നമുക്ക് നിർബന്ധമായി പഠിക്കേണ്ടതും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതും ആയതായ പല ഭാഗങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ വിശദമായി അതിനെക്കുറിച്ച് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട് ഇടയനായിരുന്നു ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ആട് മേയിക്കാറുണ്ടായിരുന്നു എന്നർത്ഥം. ശരിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിൽപ്പെട്ടതാണെന്ത്? സ്വന്തം ആരെയും വിഷമിപ്പിക്കാതെ സ്വന്തം അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത് എന്തിൽപ്പെട്ടതാണ്? മനുഷ്യത്വത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലെ യുവാവായിരുന്ന കാലഘട്ടത്തിൽ അബൂ താലിബ് എന്നെ സംരക്ഷണത്തിന് ഏറ്റെടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് അബൂ താലിബിന് തന്നെ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നില്ല ആർക്ക്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. മറിച്ച് റസൂൽ പറയുന്നു, ഞാൻ അറബികളുടെ ആട്ടിനെ മേയ്ക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കരുത് എന്ത് നല്ല ധനാഢ്യനാണ്, കൂടുതൽ ആടുള്ള ആളാണ് എന്നല്ല, അവർക്കൊരാടുണ്ടായിരുന്നില്ല. പിന്നെ ആരുടെ ആടാ മേയ്ക്കുക? അറബികളുടെ ആട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശമ്പളത്തിന് ജോലി ചെയ്യാറുണ്ടായിരുന്നു. എന്താണ്? ആ അറബികളുടെ ആട് വാങ്ങിയിട്ട് ആ ആട് മേയിച്ചിട്ട് കൊണ്ടുവരും, എന്നിട്ട് അതിന് ശമ്പളം വാങ്ങുകയും ചെയ്യും. സംഭവം എവിടെയാണെന്നറിയാമോ? സഹീൽ ബുഖാരിയിലാണ്, സഹീൽ മുസ്ലിമിലാണ്. ഇത് ചരിത്ര ഗ്രന്ഥത്തിലല്ല, ഇത് സഹീൽ ബുഖാരിയിലും സഹീൽ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഏത് നബി ഇവിടെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നബിമാരെല്ലാം ആട് മേയിച്ചിട്ടുണ്ട്, ആടിനെ മേയിച്ചിട്ടുണ്ട്. നിങ്ങളോ റസൂലെ, ഞാനും ആട്ടിനെ മേയിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ നീണ്ട ഒരു ഹദീസ് പറഞ്ഞപ്പോൾ സിറാത്തിനെ കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, മഹ്ശറയെക്കുറിച്ച്, അള്ളാഹുവിനെ കാണുന്നതായ സംഭവത്തെക്കുറിച്ച് ഇതെല്ലാം പറഞ്ഞതായ നീണ്ട ഹദീസിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ അവസാനം നരകത്തിൽ പോകുന്നവർ നരകത്തിലേക്ക്, സ്വർഗത്തിൽ പോകുന്നവർ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് നരകത്തിൽ നിന്നിട്ട് അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പ്രത്യേക നദിയിലേക്ക് അവരെ കൊണ്ടുവരുന്നതാണ് സ്വർഗത്തിൽ അവസാനം കടക്കേണ്ടതായ നരകപ്പുള്ളികൾ. സ്വർഗത്തിൽ അവസാനം കടക്കേണ്ടതായ നരകപ്പുള്ളികൾ, അങ്ങനെയുള്ളതായ നരകപ്പുള്ളികളെ ആ സ്വർഗത്തിന്റെ വാതിലുള്ളതായ ഒരു പ്രത്യേക നദിയുണ്ട്, ആ നദിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കടത്തുന്നതാണ്. കരിക്കട്ട പോലോത്തതായ ആ വിഭാഗത്തെ ആ നദിയിലേക്ക് കടത്തുമ്പോൾ ഒറ്റൊരു മുക്കല് കൊണ്ട് തന്നെ ഒരു പ്രാവശ്യം അതിന്റെ അകത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അവരുടെ കോലം മാറുന്നതാണ്. ഭംഗിയുള്ളതായ കോലമായി അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതായ പ്രകാശത്തിന്റെ ലംഘുന്നതായ മുഖത്തിന്റെ ഉടമകളായി മാറുന്നതും ആണ്. ഏതുപോലെ വെള്ളപ്പൊക്കം വന്നാൽ, വെള്ളപ്പൊക്കം വന്നതായ സ്ഥലത്ത് നാം കാണാറുണ്ടല്ലോ, മഴ വന്നാൽ പെട്ടെന്ന് ഇന്നൽ രാത്രി ഇല്ലാത്തതായ വൃക്ഷം ഇന്നുണ്ടാകും അല്ലെ, പ്രത്യേക വൃക്ഷമുണ്ടാകും. വെള്ളം കെട്ടി നിൽക്കുന്നതായ സ്ഥലത്ത് മഴയുള്ളതായ നാട്ടുകാർക്ക് പ്രത്യേകം അറിയുകയും ചെയ്യും. വെയിൽ തട്ടുന്നതായ വൃക്ഷങ്ങളാണെങ്കിൽ ആ വെയിൽ തട്ടുന്ന വൃക്ഷങ്ങൾ പ്രത്യേക പച്ച പിടിച്ചിട്ടുണ്ടായിരിക്കും, വെയിൽ തട്ടാത്ത വൃക്ഷങ്ങൾ മഞ്ഞ കളറായിരിക്കും എന്നൊക്കെ റസൂല് ഈ ഹദീസ് പറഞ്ഞ വേളയിൽ, ഹദീസ് നീണ്ടതാണ്, സഹീൽ ബുഖാരിയിലാണ്, പരലോകത്തെ സംഭവത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നിങ്ങൾ ആട്ടിടനായിരുന്നോ റസൂലേ എന്ന്? ആട്ടിടയന്മാർക്കാണല്ലോ നിങ്ങൾ ഈ പറയുന്ന സ്വഭാവം അറിയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി. അതെ, ഞാൻ ചെറുപ്പത്തിൽ ആട്ടിടയനായിരുന്നോ മക്കയുടെ പരിസരത്തിലുള്ളതായ കാടുള്ള സ്ഥലങ്ങളിലേക്ക് മക്കാരോട് ആട് വാങ്ങിയിട്ട് ഞാൻ അവരുടെ ആട്ടിനെ മേയിച്ചിട്ട് കൈനേരമാകുമ്പോൾ അവരോട് കൂലി വാങ്ങാറുണ്ടായിരുന്നു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അന്തസ്സോട് അഭിമാനത്തോടു കൂടി ചെറുപ്പത്തിലെ ഇസ്ലാമിക നുബുവത്ത് ശിക്ഷണം നൽകിയും കൊണ്ട് നുബുവത്ത് നൽകാൻ പോകുന്ന വ്യക്തിയെ അതിനുവേണ്ടിയുള്ളതായ ആ പ്രത്യേക ശിക്ഷണം, ഇലാഹി ശിക്ഷണം, അള്ളാഹുവിന്റെ പ്രത്യേക ശിക്ഷണം നൽകിയും കൊണ്ട് ആയിരുന്നു മക്കയിൽ വളർത്തിയിരുന്നത്. അങ്ങനെ 40 വയസ്സാകുന്നതിന് മുമ്പായിട്ട് 25-ാമത്തെ വയസ്സാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാമിലേക്ക് വീണ്ടും യാത്ര പോകുന്നുണ്ട്. ആ യാത്രയിൽ നടന്നതായ അത്ഭുത സംഭവങ്ങളും അതുപോലെ തന്നെ പിന്നെ ഹദീജിയായിട്ട് നടക്കുന്നതായ കല്യാണവും അതുപോലെ തന്നെ അതിനുശേഷം സംഭവിച്ചതായ സംഭവ വികാസങ്ങളും അതിൽ നിന്നെല്ലാം പഠിക്കേണ്ടതായ പാഠങ്ങളും അടുത്ത ക്ലാസ്സിൽ പറയുവാനും കേൾക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിനെ ഒരു ഇബാദത്തായിട്ട് നമ്മിൽ നിന്നിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ വീഴ്ചകളെ നികറ്റാനുള്ള ഭാഗ്യവും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.